കഴിഞ്ഞ വെള്ളിയാഴ്ച ജൽസ സാലാനയിൽ വരുന്ന അതിഥികൾക്ക് ആദരവോടുകൂടി ആതിഥ്യമരുളുക എന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഗുണമാണെന്ന് ആതിഥേയരെയും ഡ്യൂട്ടി നൽകുന്നവരെയും ഞാൻ ഉണർത്തിയിരുന്നു. ജൽസയുടെ ഈ ദിനങ്ങളിൽ ഈ ഉന്നതമായ മൂല്യങ്ങൾ ഓരോ ഡ്യൂട്ടി ചെയ്യുന്നവരുടെയും അവർ ഏത് വിഭാഗത്തിൽ ഡ്യൂട്ടി ചെയ്യുന്നവരാണെങ്കിലും ശരി പ്രവർത്തനത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും പ്രകടമാകേണ്ടതാണ്. ഇന്ന് വീണ്ടും ഇത് സംബന്ധമായി ചില കാര്യങ്ങൾ പറയുമെങ്കിലും മുഖ്യ വിഷയമായി പറയുന്നത് അതിഥികളുടെ ഉത്തരവാദിത്തവും ഒരു മുഅ്മിൻ എങ്ങനെ അതിഥിയായിരിക്കണം എന്നീ കാര്യങ്ങളെക്കുറിച്ചുമായിരിക്കും. ഇതേപോലെ എന്റെ പൊതു രീതി അനുസരിച്ച് ജൽസയുമായി ബന്ധപ്പെട്ട ചില ചട്ടങ്ങളും നിർദ്ദേശങ്ങളും കൂടി കേൾപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ഓർമ്മപ്പെടുത്തേണ്ടതാണ്. ഇവ വളരെ അത്യാവശ്യവുമാണ്. ഈ നിർദ്ദേശങ്ങളെല്ലാം ജൽസ സാലാനയുടെ പ്രോഗ്രാം നോട്ടീസിൽ അച്ചടിച്ചിട്ടുള്ളതാണെങ്കിലും ജനങ്ങൾ ഇക്കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, അതല്ലെങ്കിൽ അതിനത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് അനുഭവം. ഓർമ്മപ്പെടുത്തുക എന്നത് ഏതായിരുന്നാലും ഫലപ്രദമാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് വിശ്വാസികളെ ഉപദേശിക്കുമ്പോൾ അവർക്ക് ഫലം ചെയ്യുന്നതാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ ഒരു സവിശേഷത ഇക്കാലത്തെ ഇമാമിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയെയും അംഗീകരിച്ചവരാണിവർ. ഈ ജമാഅത്തിന്റെ അടിത്തറ പാകിയത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നിർദ്ദേശമനുസരിച്ചാണ്. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് ഇതിന്റെ അടിത്തറ പാകിയിരിക്കുന്നത്. ഹസ്രത്ത് മസീം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം സ്ഥാപിതമായ ഖിലാഫത്ത് സംവിധാനം നിലവിലുള്ള ജമാഅത്തും ഇതുതന്നെയാണ്. അള്ളാഹുവിൽ നിന്നും സ്ഥാപിതമായിരിക്കുന്ന ഖിലാഫത്ത് സംവിധാനം ഇതിലാണുള്ളത്. ഈ ജമാഅത്തിലെ അംഗങ്ങളെ ഉപദേശിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിൽ ഉപദേശിക്കപ്പെടുമ്പോൾ അവർ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ മറ്റുള്ളവരും നാമും തമ്മിൽ വ്യക്തമായ വ്യതിരിക്തത പ്രകടമാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഒരു കൈയുടെ ആംഗ്യം കൊണ്ട് ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്നവരും ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നാം തീരുകയുള്ളൂ. ഈ ഖുത്ബയിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി അള്ളാഹു നിങ്ങളെ മാറ്റട്ടെ. ഈ ജൽസയിൽ ഞാനും മറ്റ് പ്രഭാഷകരും നൽകുന്ന വൈജ്ഞാനികവും ആത്മീയവും ശിക്ഷണപരവുമായ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇവിടെയും തിരിച്ച് വീടുകളിൽ ചെന്നും പ്രവർത്തിക്കുന്നവരായി അള്ളാഹു നിങ്ങളെ മാറ്റട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ അതിഥികളോടും ആതിഥേയരോടും പറഞ്ഞിരുന്നത് അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ കടമ എന്നത് തന്റെ അതിഥിയെ ആദരിക്കുകയും വളരെ നല്ല പോലെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ്. പൊതുവിലുള്ള അതിഥി സൽക്കാരം മൂന്ന് രാവും മൂന്ന് പകലുമാണ്. ചില സന്ദർഭങ്ങളിൽ കൂടുതൽ ദിവസം ആകാവുന്നതാണ്, അങ്ങനെ ഉണ്ടാകാറുമുണ്ട്. എന്നാൽ ഇവിടെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അതിഥികളോട് അവരുടെ ഉത്തരവാദിത്തം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആതിഥേയനെ സംബന്ധിച്ചിടത്തോളം തന്റെ അതിഥിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. അത് ആ അതിഥിയുടെ അവകാശവുമാണ്. എന്നാൽ അതിഥികളും അവരുടെ അതിർവരമ്പുകൾ മനസ്സിലാക്കേണ്ടതാണ്. അതിഥികൾ തങ്ങളുടെ പരിധിക്കപ്പുറം ആഗ്രഹിക്കുകയാണെങ്കിൽ ആതിഥേയനിൽ അസ്വസ്ഥത ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഈ ഹദീസിൽ അതിഥിയുടെ അന്തസ്സിനെ തൊട്ടുണർത്തിക്കൊണ്ട് പറഞ്ഞത് മൂന്ന് ദിവസത്തിൽ കൂടുതലുള്ളത് സദക്കയാണ് എന്നാണ്. അഭിമാനിയായ ആദരണീയനായ ഒരു വ്യക്തിയും തന്നെ സദക്ക ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. ഈ ഹദീസിൽ വീണ്ടും പറയുന്നു, അതേപോലെ ആതിഥേയനെ പ്രയാസത്തിൽ അകപ്പെടുത്തുന്നത്ര ദിവസം അതിഥി അവിടെ താമസിക്കുകയും ചെയ്യരുത് എന്ന്. പ്രയാസത്തിൽ അകപ്പെടുത്തിയാൽ അസ്വസ്ഥത ഉടലെടുക്കുന്നു, അസ്വസ്ഥത ഉടലെടുക്കാറുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ അവസ്ഥയും ജോലിയും തിരക്കും ഉണ്ടാകും. ജമാഅത്തിന്റെ സംവിധാനമാണെങ്കിൽ അവർക്കും ചില ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് ആദരവും അഭിമാനവും പ്രകടമാക്കുന്ന ഒരു സൽഗുണമാണ് ആതിഥ്യം അരുളുക എന്നത്. ഇത് പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കാനുള്ളതാണ്, പരസ്പരമുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഇതിൽ പ്രയാസത്തിൽ അകപ്പെടുത്തുകയാണെങ്കിൽ ഇതിനെല്ലാം വിള്ളലുണ്ടാകുന്നതാണ്. ജമാഅത്തിന്റെ സംവിധാനത്തിലൂടെ പള്ളികളുടെ ഹാളുകളിലാണെങ്കിലും മറ്റു സംവിധാനങ്ങളിലാണെങ്കിലും എല്ലാം ഒരു പരിമിത സമയത്തേക്ക് മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും ഇക്കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ താമസത്തിനുണ്ടാക്കിയ സൌകര്യങ്ങൾ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നും നോക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് യൂറോപ്പിന്റെ പുറത്തുനിന്ന് വന്നിട്ടുള്ള അതിഥികൾ ഇക്കാര്യം കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ജമാഅത്തിന്റെ താമസ സംവിധാനവും ഒരു പരിമിത സമയത്തേക്ക് മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ കൂടുതൽ താമസിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സ്വയം സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക. മറ്റു സൌകര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുമ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശത്തെ മുമ്പിൽ വെക്കുക. അതിഥേയരെ ഒരിക്കലും പ്രയാസത്തിൽ അകപ്പെടുത്തരുത്. എല്ലാ വശങ്ങളെയും കുറിച്ച് വിവരിക്കുക എന്നത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും വിവരിച്ചുകൊണ്ട് നമ്മെ എല്ലാ രീതിയിലും തർബിയത്ത് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസി ഈ കാര്യങ്ങളെല്ലാം ഗൌനിക്കേണ്ടതാണ്. ബാഹ്യമായി ചെറുതെന്ന് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നാം ശ്രദ്ധിക്കുമ്പോൾ വലിയ നന്മകൾ ചെയ്യാൻ ശ്രദ്ധയുണ്ടാകുന്നതും അതിന് തൌഫീക്ക് ലഭിക്കുന്നതുമാണ്. പരസ്പരം സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റി രൂപപ്പെടുകയും ചെയ്യുന്നതാണ്. സ്നേഹവും സാഹോദര്യവും നിലനിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടായിത്തീരുക എന്നതും കൂടിയാണ് ജൽസയുടെ ഉദ്ദേശ്യമായി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം പടുത്തുയർത്താൻ ഉദ്ദേശിക്കുന്ന സുന്ദരമായ സമൂഹം എന്നത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അനുസരണത്തിലും ഉലുൽ അംറിന്റെ അനുസരണത്തിലുമാണ് നിലനിൽക്കുന്നത്. അനുസരണത്തിന്റെ നിലവാരം ഉയരുന്നതനുസരിച്ച് കാര്യങ്ങൾ കേൾക്കുന്നതിലും അവ പ്രാവർത്തികമാക്കുന്നതിലും ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതാണ്. അതുകൊണ്ട് ഈ ജൽസക്ക് വരുന്ന ഓരോരുത്തരും തന്നെ മനസ്സിലാക്കേണ്ടത് നാം അനുസരണത്തിന്റെ നിലവാരം ഉയർത്തുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ കാലുകൾ പിന്നോട്ട് പോകാതിരിക്കുകയുള്ളൂ. ജൽസയുടെ അനുഗ്രഹങ്ങളിൽ നിന്നും ഇത് മുഖേനയാണ് അനുഗ്രഹീതരായിത്തീരുകയും ചെയ്യുകയുള്ളൂ. ചിലർ ഇവിടെ വന്ന് പറയാറുള്ളത് 2-3 ആഴ്ച വരെ ജമാഅത്ത് നൽകുന്ന സംവിധാനത്തിൽ തന്നെ ഞങ്ങൾ താമസിക്കുന്നതാണ്, അതിനുശേഷം കൂടുതൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വയം അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതാണ്. എന്നാൽ പൊതുവിൽ കണ്ടുവരുന്നത് ചിലർ മാസങ്ങളോളം ഇവിടെ താമസിക്കുന്നതായിട്ടാണ്. സംഘാടകർ ഇത് മുഖേന പ്രയാസപ്പെടുന്നു. ഇനി ഏതെങ്കിലും പരിപാടിക്ക് ആ സ്ഥലങ്ങളുടെ ആവശ്യമുണ്ടാകുമ്പോൾ ഈ അതിഥികളെ മാറ്റുമ്പോൾ അവർ പരാതിപ്പെടുകയും ചെയ്യുന്നു. ചില പരാതികൾ എന്റെ അടുത്ത് വരാറുണ്ട്. എനിക്ക് അങ്ങനെയുള്ളവരോട് അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുക, 2 നിസാമിനെ അനുസരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള അനുസരണം പോലും മനുഷ്യന് നന്മ ചെയ്യാനുള്ള തൌഫീക്ക് നൽകുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ലായിരുന്നുവെങ്കിൽ, സൊസൈറ്റിയിൽ അതിന്റെ സ്വാധീനം ഉണ്ടാകുന്നില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യന്റെ സ്വഭാവ ഗുണത്തിൽ ഇത് സ്വാധീനം ചെലുത്തുന്നില്ലായിരുന്നുവെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുമായിരുന്നില്ല. പരിമിതമായ കാലത്തേക്ക് അതിഥി സൽക്കാരത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസിന്റെ വിശദീകരണം മറ്റൊരു ഹദീസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സഹീ മുസ്ലിമിലെ ഒരു ഹദീസാണ്. അബി സുറൈഹ് ഖുദൈർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, അതിഥി സൽക്കാരം 3 ദിവസം വരെയാണ്. പ്രത്യേകമായ ആതിഥ്യം ഒരു രാവും പകലുമാണ്. തന്റെ സഹോദരനെ കുറ്റക്കാരനാക്കുന്ന അത്ര ദിവസം അവന്റെ അടുത്ത് താമസിക്കുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ സഹോദരനെ തെറ്റുകാരനാക്കുന്നത് എങ്ങനെയാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ സഹോദരന്റെ അടുത്ത് അതിഥിക്ക് നൽകാൻ ഒന്നും അവശേഷിക്കാത്ത അത്ര ദിവസം അവന്റെ അടുത്ത് താമസിക്കുക എന്നത് തന്നെ. ആതിഥേയൻ അതിഥിക്ക് ഒന്നും നൽകുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നിർബന്ധ സാഹചര്യങ്ങൾ കാരണമായാലും ശരി, ആതിഥേയൻ തെറ്റുകാരനായി തീരുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഹദീസിൽ വന്നതുപോലെ ആതിഥേയനെ പ്രയാസത്തിൽ അകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആതിഥേയൻ കടം വാങ്ങിക്കൊണ്ട് തന്റെ അതിഥിയെ സൽക്കരിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്വയം പ്രയാസത്തിൽ അകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കടം വാങ്ങുമ്പോൾ പറഞ്ഞ തീയതിക്ക് കടം തിരിച്ചുകൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹം കുറ്റക്കാരനായിത്തീരുന്നു. ചിലപ്പോൾ സുദീർഘമായ ആതിഥ്യമാണെങ്കിൽ ആതിഥേയനും അവരുടെ കുടുംബത്തിന്റെ ഏതെങ്കിലും വ്യക്തിയും തമ്മിൽ ഈ അതിഥി വന്ന് പോകുന്നില്ലല്ലോ എന്ന പേരിൽ അസ്വരസ്യങ്ങൾ ഉടലെടുക്കുന്നു. അവർ പരോക്ഷമായെങ്കിലും അതിഥിയെ കുറ്റപ്പെടുത്താനും അതിഥിയെക്കുറിച്ച് പിറുപിറുക്കാനും തുടങ്ങുന്നു. അങ്ങനെ ഇക്കാരണത്താലും തെറ്റുകാരനായിത്തീരുന്നു. ഇത് കാരണം അതിഥിയോടുള്ള ആദരവ് നിലനിൽക്കുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതിഥ്യം അരുളിക്കൊണ്ട് തെറ്റുകാരനായി തീരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഉപദേശത്തെ കൂലങ്കശമായി നാം വിലയിരുത്തുകയാണെങ്കിൽ ഇതിൽ പല ഉപദേശങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഒരു ഭാഗത്ത് ആതിഥേയനോട് പറയുന്നത്, അതിഥിക്ക് അവന്റെ അവകാശം നൽകാതെ ഇതിനെ നിസ്സാരമാക്കി കരുതരുത് എന്നാണ്. ഈ നിർബന്ധ കടമ നീ പാലിക്കുന്നില്ലെങ്കിൽ പാപിയായിത്തീരുന്നതാണ്, അള്ളാഹിനും അന്ത്യദിനത്തിലുമുള്ള നിന്റെ വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. അതോടൊപ്പം അതിഥിയോട് പറഞ്ഞത്, നിന്റെ ആതിഥേയനെ തെറ്റുകാരനാക്കുന്നതിൽ ഒരു പങ്ക് നിനക്കുമുണ്ട്, അതുകൊണ്ട് നീയും ചോദിക്കപ്പെടുന്നതാണ്. ബാഹ്യമായി നോക്കുമ്പോൾ ചെറിയൊരു കാര്യമാണ്, അത് എവിടെ നിന്ന് എവിടെ വരെ മനുഷ്യരെത്തിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ കടമ പാലിക്കുകയാണെങ്കിൽ ആതിഥേയനും അതിഥിയും തെറ്റുകാരനായിത്തീരുന്നില്ല, മറ്റുള്ളവരെ തെറ്റുകാരനാക്കുന്നുമില്ല. 99.99% ആളുകളും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതാണെന്നത് ജമാഅത്തിനോട് അള്ളാഹു ചെയ്തിരിക്കുന്ന വലിയ ഔദാര്യമാണ്. വളരെ കുറച്ചുപേർ ധിക്കാര മനോഭാവത്തോടുകൂടിയവരുണ്ട്. അങ്ങനെയുള്ളവരും ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രകടമാക്കേണ്ടതാണ്. ജമാഅത്തിന്റെ സൌന്ദര്യം പ്രശോഭിതമാക്കാൻ അവർ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരെ ഉപദേശിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിൽ കാര്യങ്ങൾ ഇത്ര വലുതാക്കി അവതരിപ്പിക്കേണ്ട കാരണമെന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിനെ തള്ളരുത്. ഇവരെയും ഉപദേശിക്കുകയാണെങ്കിൽ ഫലം നൽകുന്നതാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളെ ഉപദേശിക്കുന്നത് എല്ലാവരുടെയും അവസ്ഥ കണ്ടുകൊണ്ടായിരുന്നില്ല, ഒന്നോ രണ്ടോ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടായിരുന്നു. സഹാബാക്കളിൽ അധികം പേരും നന്മയുടെയും തഖ്വയുടെയും ഉന്നത നിലവാരത്തിലെത്തിയവരായിരുന്നു. മുഹാജിറുകൾ ഹിജ്റത്ത് ചെയ്ത് മദീനയിലെത്തിയപ്പോൾ ഒരു ദീർഘകാലം വരെ അൻസാറുകൾ അവരെ സഹായിക്കുകയുണ്ടായി. ഇതുപോലുള്ള ഉദാഹരണം നമുക്ക് മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. അവർ പരസ്പരം സഹോദരന്മാരായി തീർന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. അവർക്കിടയിൽ സഹോദര്യ ബന്ധം നിലനാട്ടപ്പെട്ടിരുന്നു. വീട്ടിലെ ഒരു അംഗം പോലെയായിരുന്നു അവരെ കണ്ടിരുന്നത്. അൻസാറുകൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ സഹോദര്യ ബന്ധം നിലനിന്നിട്ടും മുഹാജിറുകളോടുള്ള അൻസാറിന്റെ പെരുമാറ്റം അതിഥികളോടുള്ളതുപോലെയായിരുന്നു. തങ്ങളെക്കാളും നല്ല നിലവാരത്തിലുള്ള ഭക്ഷണവും മറ്റും തങ്ങളുടെ മുഹാജിർ സഹോദരങ്ങൾക്ക് വേണ്ടി അവർ ഒരുക്കിയിരുന്നു. എന്നാൽ മുഹാജിറുകൾ എന്താണ് ചെയ്തത്? അവരെ ചിലർ പറഞ്ഞിരുന്നത്, ഇത്രയധികം ഞങ്ങളെ പരിഗണിക്കേണ്ടതില്ല, നിങ്ങളുടെ അവകാശങ്ങൾ കുറച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം നൽകേണ്ട, അങ്ങാടിയിലേക്ക് പോകുവാനുള്ള വഴി ഞങ്ങൾ കാണിച്ചു തരിക, ഞങ്ങൾ അധ്വാനിച്ച് സ്വയം പര്യാപ്തരായിത്തീരുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ ഭൂരിഭാഗവും നന്മയിൽ നിലനിൽക്കുന്നവരും നല്ലവരും ആയിരുന്നിട്ടുകൂടി അവരെ ഉപദേശിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം ചിലർക്കായി ഇത്രയധികം ഉപദേശിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ഉന്നത ധാർമ്മിക ഗുണങ്ങൾ സ്വായത്തമാക്കാൻ തന്റെ സഹാബാക്കളെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവരുടെ നിലവാരം താഴാതിരിക്കാനായിരുന്നു ഇത്. ഇത്രയും ഉന്നത ധാർമ്മിക നിലവാരത്തിലുള്ളവരെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധീകരിക്കുന്ന ശക്തിയായിരുന്നു. ഇരുഭാഗത്ത് നിന്നും ഈ ധാർമ്മിക ഗുണം പ്രകടമാക്കുന്നവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തു. ഇതിനുള്ള ഉദാഹരണം നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല. അതുപോലെ നവാഗതർക്കും സേവനത്തിന് മുന്നോട്ട് വരുന്ന പുതിയ തലമുറക്കും ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഉപദേശിക്കുന്നത് ഫസ്തബിക്കുൽ ഖൈറാത്ത് എന്നുള്ളതാണ്, നന്മയിൽ മുന്നേറാൻ ശ്രമിക്കുക. ഇവ്വിധ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ ഓരോരുത്തർക്കും നന്മയിൽ മുന്നേറാൻ ശ്രദ്ധയുണ്ടാകുന്നു. അതോടൊപ്പം ഒരാൾ നന്മയിൽ മുന്നേറുമ്പോൾ തന്റെ സഹോദരൻ ഇതിൽ നിന്നും പിന്നിലാണെന്ന് കാണുകയും ചെയ്യുമ്പോൾ അവനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നന്മയിൽ മുന്നേറുമ്പോൾ അതിൽ നാം മത്സരിക്കുമ്പോൾ ഇതിൽ പിന്നോട്ട് വലിയുന്നവരെ കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെ സമൂഹം മൊത്തത്തിൽ പുരോഗതിയിലേക്ക് മുന്നേറുന്നവരായി തീരട്ടെ. നമ്മിൽ ആരും തന്നെ നമ്മുടെ കഴിവനുസരിച്ച് സ്വായത്തമാക്കാൻ ശ്രമിക്കാത്ത ഒരു ധാർമ്മിക ഗുണം പോലും ഇല്ലാതിരിക്കട്ടെ. വിശ്വാസികൾ ഒരു ജമാഅത്ത് എന്ന നിലയിൽ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് ഈ സൌന്ദര്യം നമുക്ക് ദർശിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഉപദേശം നൽകുമ്പോൾ ഇത് ആരെയും നാണം കെടുത്താനോ ആരുടെയെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്താനോ അല്ല, മറിച്ച് അവരുടെ നന്മകളുടെ നിലവാരം ഉയർത്തുവാനാണ് ഇവയെല്ലാം ചെയ്യുന്നത്. അതിഥി സൽക്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാണ്. പാവപ്പെട്ടവർ വീട്ടിൽ പരിപ്പ് കറി കഴിക്കുന്നവരാണ്. ചില പാവപ്പെട്ട നാടുകളിൽ പരിപ്പ് കറി പോലും കിട്ടാത്തവരുണ്ട്. എന്നാൽ ധനവാന്മാർ മാംസം കഴിക്കുന്ന ശീലമുള്ളവരാണ്. അതുകൊണ്ട് ലങ്കറിൽ സാധാരണക്കാർക്കായി പരിപ്പ് കറി ഉണ്ടാക്കിയാൽ മതി എന്ന് ഒരാൾ പറഞ്ഞിരുന്നു. അവർക്ക് പരിപ്പ് കറിയും ധനവാന്മാർക്ക് മാംസവും മറ്റും അടങ്ങിയ ഉന്നത നിലവാരത്തിലുള്ള ഭക്ഷണവും പാകം ചെയ്യുകയും ചെയ്യണം എന്നും പറഞ്ഞിരുന്നു. ഈ കാര്യം കേട്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെയധികം അനിഷ്ടം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ജൽസയിൽ വരുന്ന അതിഥികൾക്കായി ഒരേ തരത്തിലുള്ള ഭക്ഷണമായിരിക്കും ഉണ്ടാക്കുക. എന്നാൽ മറ്റൊരവസരത്തിൽ പാവപ്പെട്ടവരെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, ഷെയ്ഖ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സർസാബി റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്താണിത്. പറയുന്നു, ഉച്ചക്കുള്ള ഭക്ഷണം രണ്ട് വിഭാഗക്കാർക്കും ഞാൻ തന്നെയാണ് വിളമ്പിയിരുന്നത്. ഒരു വിഭാഗം നവാഗതരുടെ അതിഥികളാണ്. അവർ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയായിരിക്കും ഭക്ഷിക്കുക. മറ്റൊന്ന് ഇവിടെ പൊതുവിലുള്ളവരാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗം മധ്യ ചിലപ്പോൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, ഒരാൾ പാവപ്പെട്ടവനാണ്, വീട്ടിൽ റൊട്ടിയും പരിപ്പ് കറിയുമാണ് നിത്യവും അവൻ ഭക്ഷിക്കാറുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇവിടെയും പരിപ്പ് കറിയാണ് ലഭിക്കുന്നതെങ്കിൽ മോശമായി കരുതരുത്. ചില സന്ദർഭങ്ങളിൽ ധനവാന്മാർക്ക് വേണ്ടി മാംസമുള്ള ഭക്ഷണം നാം ഉണ്ടാക്കാറുണ്ട്. അവർക്ക് ഇത് കഴിച്ചിട്ടാണ് ശീലമുണ്ടാവുക. ഈ ശീലം തെറ്റിച്ചാൽ അവർ രോഗികളായി മാറുന്നതാണ്. അവർക്ക് ഇവിടെ പരിപ്പ് കറി മാത്രം നൽകുകയാണെങ്കിൽ ഏതൊരു ലക്ഷ്യത്തിനായാണോ അവർ വരുന്നത് അത് നഷ്ടപ്പെടുന്നതാണ്, അവരുടെ ആരോഗ്യം മോശമാകുന്നതാണ്. പാവപ്പെട്ടവർ ഈ കാര്യങ്ങൾ വിമർശന വിധേയമാക്കരുത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇവിടെയും ചിലപ്പോൾ വിവിധ തരം ഭക്ഷണം പാകം ചെയ്യുന്നത്. ചില സമൂഹങ്ങളുടെ ശീലമനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് സാഹചര്യം നോക്കി വ്യത്യസ്ത ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇതിനെ ആരും തെറ്റായി എടുക്കരുത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണം ലഭ്യമാക്കാനാണ് പൊതുവിൽ ശ്രമിച്ചു വരുന്നത്. രോഗികൾക്കോ അന്യ നാട്ടിലെ വ്യക്തികൾക്കോ അനഹ്മതികളായ അതിഥികൾക്കോ വേണ്ടി ചിലപ്പോൾ പ്രത്യേക ഭക്ഷണം പാചകം ചെയ്യാറുണ്ട്. എന്നാൽ സംഘാടകരും ഭാരവാഹികളും തങ്ങൾക്കായി പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കുവാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ഖുത്തബയിൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു ഭാരവാഹി തനിക്ക് വേണ്ടി കാട ഇറച്ചി പാകം ചെയ്യുകയുണ്ടായി. അതിഥിയായ ഒരാൾ ചോദിച്ചപ്പോൾ അത് നൽകിയില്ല. ഇക്കാര്യം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തെത്തിയപ്പോൾ ഉടനെ തന്നെ പാചകക്കാരോട് കാട വരുത്തിച്ച് പാചകം ചെയ്യിപ്പിച്ച് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നാളെ എല്ലാവർക്കും കാട പാചകം ചെയ്ത് കൊടുക്കുക. ഇത് നീതി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയാണ്. ഈ ഖുത്ബ കേട്ടപ്പോൾ ആരോ തമാശ രൂപത്തിൽ ജൽസയുടെ സംഘാടകർക്ക് ഒരു സന്ദേശം അയച്ചു, ജൽസാ ദിനങ്ങളിൽ കാട ഉണ്ടാക്കാനുള്ള സന്ദേശമാണിത് എന്നാണ്. ജൽസാസാലാണ് ഓഫീസർ ഒരുപക്ഷെ ഈ സന്ദേശം കേട്ട് വെപ്രാളപ്പെട്ടിട്ടുണ്ടായേക്കാം. കാരണം ഇത് അദ്ദേഹത്തിന്റെ പ്രഥമ ജൽസയാണ്. വേഗം അദ്ദേഹം വെപ്രാളപ്പെടുന്ന പ്രകൃതക്കാരനാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണമായും അല്പം പ്രയാസത്തിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടുതലായി പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ബർക്കത്തിടുമാറാകട്ടെ. ജൽസ ഓഫീസർ വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. കാട ഇറച്ചി വേണമെന്ന ആവശ്യം ഒരിക്കലും പരിഗണനാർഹമല്ല. എന്നാലും എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യം, എപ്പോഴും അതിഥികളുടെ അഭിമാനവും വികാരവും മാനിക്കപ്പെടേണ്ടതാണ്. കാടയ്ക്ക് പകരം പരിപ്പ് നിങ്ങൾ കൊടുത്താലും ആദരവോടുകൂടി അത് നൽകുക. ഹദ്റത്ത് മിയാ അബ്ദുൽ അസീസ് സാഹിബ് മുഗൾ റിവായത്ത് ചെയ്യുന്നു, ലാഹോറിൽ പ്രഭാഷണത്തിനായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. 16 ദിവസം അവിടെ താമസിച്ചു. ഭക്ഷണം ഏൽപ്പിക്കപ്പെട്ടവരിൽ ഞാനും ഉൾപ്പെട്ടിരുന്നു. ഖലീഫ റജബുദ്ദീൻ എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു. അതിഥിയോട് പറഞ്ഞു, വെള്ളവും കൂടെ കുടിക്കും. പാവങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. ഭക്ഷണം തന്നെ തിന്നാതെ കുറച്ച് വെള്ളം കൂടി കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇക്കാര്യം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തെത്തി. അതിഥികളെ അതുമിതം പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്നും അവർക്ക് വേണ്ടത്ര ഭക്ഷണം ലഭിക്കുന്നില്ലെന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഹുസൂർ പുറത്തേക്ക് വന്ന് വാതിൽ നിന്നുകൊണ്ട് ചോദിച്ചു, ആരാണ് മുൻതസിം, ചുമതല ആർക്കാണ്? ഞാൻ പറഞ്ഞു, ഹുസൂർ ഞാനാണ്, ഹുസൂറിന്റെ സേവകൻ. ഹുസൂർ പറഞ്ഞു, ആളുകൾക്ക് ഭക്ഷണം ശരിയാം വണ്ണം കിട്ടുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചിലരോട് പറയുന്നു നിങ്ങൾ പോയി അങ്ങാടിയിൽ നിന്ന് കഴിച്ചുകൊള്ളുക എന്നും. ഇത് ശരിയാണോ? ഞാൻ പറഞ്ഞു, ഹുസൂർ തമാശ രൂപത്തിൽ ആരോ ആരോടെങ്കിലും വല്ലതും പറഞ്ഞിരിക്കാം, അതല്ലാതെ മറ്റു പ്രശ്നമൊന്നുമില്ല. ഹുസൂർ പറഞ്ഞു, പറ്റില്ല, ഭക്ഷണ കാര്യങ്ങൾ നാം സ്വയം നോക്കുന്നതാണ്. കാരണം അതിഥികൾ എന്റേതാണ്. ലംഗർ നടത്തേണ്ട ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണുള്ളത്. ഇത് കേട്ടപ്പോൾ ചിലർ ഒരുമിച്ച് പോയി മാപ്പനപേക്ഷിച്ചു. ഇനി മുതൽ സൂക്ഷിക്കുന്നതാണ് എന്ന് വാക്കുകൊടുത്തു. അപ്പോൾ ഹുസൂർ മാപ്പാക്കുകയും ലംഗർ ജമാഅത്ത് നിന്ന് നടത്തുകയും ചെയ്തു. അതുകൊണ്ട് ഡ്യൂട്ടിയിലുള്ളവർ തന്റെ വളരെ അടുത്തവരോട് കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ പോലും അവർ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലംഗറിൽ അതിഥികളായി വന്നിട്ടുണ്ടെങ്കിൽ അവരെ മാനിക്കേണ്ടതും ആദരിക്കേണ്ടതും നിർബന്ധം തന്നെയാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, 10-20 പ്രാവശ്യം ഒരാൾ പ്ലേറ്റുമായി വന്നാലും ഒന്നും പറയാതെ സസന്തോഷം അവർക്ക് കറി ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. എനിക്ക് അതിഥികളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ കറി പാഴാക്കരുത് എന്നാണ്. ചില സന്ദർഭങ്ങളിൽ ഞാനും പോയി നോക്കിയിട്ടുണ്ട്, കറി പാത്രത്തിലുണ്ടാകും, അത് പാഴാക്കിക്കളയുന്നു. ചിലർ കിഴങ്ങും ഇറച്ചിയും വാങ്ങി അതിൽ നിന്ന് ഇഷ്ടമുള്ള കുറച്ച് മാംസകഷ്ണം മാത്രം ഭക്ഷിച്ച് ചാറുമെടുത്ത് കിഴങ്ങ് കളയുന്നു. യൂറോപ്പിൽ താമസിക്കുന്നവർ കിഴങ്ങ് കഴിക്കാറുണ്ട്. ചിലർക്ക് കിഴങ്ങ് കഴിക്കാനേ കഴിയില്ല, ഇഷ്ടമുണ്ടാകില്ല, ചിലർക്ക് തിന്താൻ കഴിയില്ല, അതല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത കാരണങ്ങളുണ്ടാകാം. അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ അതിഥികളോട് പറയുന്നു, കറി പാഴാക്കി കളയരുത്, നിങ്ങൾ പാത്രത്തിൽ വാങ്ങുന്നത് അത്രയും കഴിക്കുക. ആതിഥേയരുടെയും അതിഥികളുടെയും പരസ്പരമുള്ള പെരുമാറ്റമാണ് മനോഹരമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുക. ഒരിക്കൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ജോലിക്കാരനോട് ഭക്ഷണം കഴിച്ച് അതിഥി എഴുന്നേൽക്കുന്നതിന് മുമ്പേ പ്ലേറ്റ് എടുത്തതുകൊണ്ട് ദേഷ്യപ്പെടുകയുണ്ടായി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിട്ട് കുറെ സമയമായിരുന്നു, ചിലർ പതുക്കെയാണ് ഭക്ഷണം കഴിക്കുക. ഉസൂർ പറഞ്ഞു, അതിഥികൾ ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് എടുത്തുകൊള്ളുക എന്ന് സ്വയം പറയാത്തതുവരെ പ്ലേറ്റ് എടുക്കാൻ പാടില്ല. ഇനി മുതൽ ആരും തന്നെ ഞങ്ങൾക്ക് ജോലി വേഗം തീർക്കേണ്ടതുണ്ട്, അതുകൊണ്ട് വേഗം കഴിക്കുക എന്നൊന്നും അതിഥികളോട് പറയരുത്. അതോടൊപ്പം അതിഥികളോട് പറയാനുള്ളത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് പോവുക. ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ സമയമെടുക്കുന്നത് എടുത്തുകൊള്ളുക. പിന്നീട് അവിടെയിരുന്ന് വാചകമടിക്കരുത്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പരാമർശിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വേഗം എഴുന്നേറ്റ് പോവുക എന്നും സമയം പാഴാക്കരുത് എന്നും പറയുകയുണ്ടായി. ഇത് ഉന്നത സ്വഭാവ ഗുണമാണ്, എപ്പോഴും ഇത് നാം അനുവർത്തിക്കേണ്ടതാണ്. ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് വിശ്രമിക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കേണ്ടതായിട്ടുണ്ട്, അതിഥികൾ അവരെയും പരിഗണിക്കേണ്ടതാണ്. ജൽസയുടെ സുപ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നതും കൂടിയാണ്. ജൽസയിൽ പങ്കെടുക്കുന്ന ഡ്യൂട്ടിക്കാരും അതിഥികളും എല്ലാം ഓർക്കേണ്ട ഒരു കാര്യം, ഈ ബന്ധം സ്ഥാപിക്കുന്നതിനായി തങ്ങളുടെ നമസ്കാരത്തിലും നഫലുകളിലും പ്രത്യേകം ശ്രദ്ധിക്കുക, ദുആയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇതിലാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുള്ളത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളിൽ ഇതിന്റെ ഉത്തമ മാതൃക നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തുമാത്രം താൽപര്യത്തോടു കൂടിയാണ് അവർ നമസ്കരിക്കാറുണ്ടായിരുന്നത്. അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ കൽപ്പിക്കാം. ഹദ്രത്ത് അത്ത മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു നത്തേഖാൻ സാഹിബിന്റെ മകൻ വിവരിക്കുന്നു, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള ഒരു ബർക്കത്ത് എന്ന് പറയുന്നത്, ഞാൻ കുട്ടിയായിരുന്നിട്ടുകൂടി നമസ്കാരത്തിനായി നിന്നാൽ ഭക്തിസാന്ദ്രമായ ഒരവസ്ഥ കൈവരുമായിരുന്നു. സലാം വീട്ടിൽ നമസ്കാരം അവസാനിപ്പിക്കുന്നതുവരെ കണ്ണുനീർ നിലക്കുമായിരുന്നില്ല. ചുരുക്കത്തിൽ അള്ളാഹു തആല തന്റെ പ്രിയ നബിയുല്ലായെ ജരിയുല്ലായി ഫിയുലലിൽ അംബിയായെ കാണാനുള്ള സൌഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി. അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത്. കാരണം എന്റെ വല്യപ്പ മഹദി മസീഹിന്റെ കാലം എന്നാണ് വരിക എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ കാലം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തതായി ഞാൻ ഓർക്കുന്നു. ആ മഹദി ഇമാമിനെ കാണാനും അദ്ദേഹത്തോട് മുലാഖാത്ത് നടത്താനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹുസൂറിന്റെ ആയിരക്കണക്കിന് അടയാളങ്ങൾ ഞാൻ കാണുകയുണ്ടായി. അത് മുഖേന ഹുസൂറിന്റെ നബുവത്ത് വ്യക്തമായി തെളിയുകയും ചെയ്തു. ഹുസൂർ അള്ളാഹുവിന്റെ നബിയാണ് എന്നതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. നമുക്ക് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ സാധിച്ചിട്ടില്ല, എന്നാൽ ആ മഹാത്മാവിന്റെ വാദത്തിൽ വിശ്വസിക്കുവാനുള്ള സൌഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളെ പൂർത്തിയാക്കുന്നവരായി നാം മാറി. അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളും നഫലുകളും വളരെ ശ്രദ്ധാപൂർവം നാം അനുഷ്ഠിക്കേണ്ടതാണ്. അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ദിനങ്ങളിൽ നമസ്കാരങ്ങളിൽ നഫലുകളിലും ഹൃദയമുരുകുന്ന ഒരവസ്ഥ നാം സംജാതമാക്കേണ്ടതാണ്. അള്ളാഹു തആല നമ്മെ വാഗ്ദത്ത മസീഹിനെ അംഗീകരിക്കുന്നവരാക്കി മാറ്റി. ഇക്കാലത്ത് അഹമ്മദീയത്തിന്റെ ശത്രുക്കൾ തീഷ്ണമായ നിലപാട് കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായ ദുആകളും ഒരുമിച്ചുള്ള ദുആകളും അള്ളാഹുവിനോടുള്ള ബന്ധവുമാണ് ഇതിനുള്ള പ്രതിവിധി. ഇക്കാര്യത്തിലേക്ക് പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം നാം ഓർക്കേണ്ടത്, ജൽസയെ ജനങ്ങൾ വരുന്നത് പരസ്പരം അറിയാനും പരിചയപ്പെടാനും കൂടിയാണ്. ചിലർ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കണ്ടുമുട്ടുക, ചിലപ്പോൾ പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കും, അവരുമായി കൂടുതൽ ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടാകും. എന്നാൽ ഇതിനുവേണ്ടി ജൽസ പരിപാടികൾ കഴിഞ്ഞതിനു ശേഷം ഇടവേളകളിൽ നിങ്ങൾ കൂടിയിരിക്കുക. ഈ കൂടിയിരിക്കലിലും അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വാഴ്ത്തുക. പ്രിയപ്പെട്ട പലരും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവരുടെ നന്മകൾ ഓർക്കുക, അവരുടെ മാതൃകാപരമായ ജീവിത സംഭവങ്ങൾ വിവരിക്കുക. ചിലർ ഈ ദിനങ്ങളിൽ വൈവാഹിക ബന്ധങ്ങൾ അന്വേഷിക്കുന്നു, അതിനായും ഇരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് സ്ത്രീകളോട് പ്രത്യേകമായി പറയുന്നു, പറയുന്നത് ഇടവേളകളിൽ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. അതേപോലെ കൂട്ടായ താമസ സ്ഥലത്തായാലും വീടുകളിലായാലും സംസാരത്തിനൊരു പരിധി നിശ്ചയിക്കണം. ചിലർ രാത്രി മുഴുവനും ഇരുന്ന് സംസാരിക്കും, അങ്ങനെ അവരുടെ സുബഹി നമസ്കാരവും പോലും പാഴാകുന്നു. അതിനാൽ രാത്രിയിലെ നഫലും സുബഹി നമസ്കാരവും എല്ലാം പാഴാക്കി കളയുന്ന തരത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ എവിടെ താമസിക്കുന്നുണ്ടെങ്കിലും വീടുകളിലാണെങ്കിലും തഹജ്ജുദിനുള്ള സംവിധാനം ഒരുക്കേണ്ടതാണ്. അപ്പോഴാണ് ആത്മീയ അന്തരീക്ഷത്തിൽ നിന്നും ഫലമെടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകളെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഭൌതികമായ ഒരു മേളയല്ല ഈ ജൽസ. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആത്മീയവും ധാർമ്മികവും വൈജ്ഞാനികവുമായ ഉന്നതി ഇവിടെ വെച്ച് കരസ്ഥമാക്കേണ്ടതാണ്. ഈ അന്തരീക്ഷം അതിനായി വിനിയോഗിക്കേണ്ടതാണ്. തങ്ങളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും പ്രദർശിപ്പിക്കുന്ന സ്ത്രീകളും സാദാ വസ്ത്രം അണിഞ്ഞുകൊണ്ട് വരുന്നതാണ്. ചുരുങ്ങിയ പക്ഷം ജൽസ കേൾക്കുകയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന ചിന്ത വെച്ചെങ്കിലും വരുന്നതാണ്. അതുകൊണ്ട് വസ്ത്രങ്ങൾ ഉചിതവും മറയുന്നതുമായിരിക്കണം. ചിലരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പരാതികൾ എനിക്ക് വരാറുണ്ട്. അവരുടെ വസ്ത്രം മുഖേന ഒരു അഹമ്മദി സ്ത്രീയുടെ പവിത്രത ഒരു തരത്തിലും പ്രകടമാവുകയില്ല എന്ന് പറയപ്പെടുന്നു. അതിനാൽ വസ്ത്രം നിങ്ങളുടെ സൗന്ദര്യത്തെ മറച്ചുവെക്കുന്നതായിരിക്കണം. അതിന് അള്ളാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതാണ്: തഖ്വ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഏത് വസ്ത്രം ധരിച്ചാലും അതായിരിക്കും നിങ്ങളുടെ സൗന്ദര്യത്തെ മറച്ചുവെക്കുന്നത്. അതുപോലെ പുരുഷന്മാരോടും സ്ത്രീകളോടും കൽപ്പിച്ചിരിക്കുന്നത് അവർ ദൃഷ്ടി താഴോട്ട് പതിപ്പിക്കണമെന്നാണ്. വഴിയിലൂടെ നടക്കുമ്പോൾ അനാവശ്യമായി അങ്ങുമിങ്ങും കണ്ണോടിക്കാതിരിക്കുക, ഇതും വളരെ അനിവാര്യമാണ്. ഇവിടെ ചില വഴികളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടക്കുന്നുണ്ടാകും. അവിടെ പ്രത്യേകം ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അന്തരീക്ഷത്തിന്റെ പവിത്രതയ്ക്ക് ഇത് അനിവാര്യമാണ്. നമ്മുടെ ധാർമ്മികതയ്ക്ക് ഇത് വളരെ അനിവാര്യമാണ്. ഇക്കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. സംവിധാനപരമായ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സംരക്ഷണത്തിനായി സെക്യൂരിറ്റി സംവിധാനം വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. അതിനെ സസന്തോഷം സഹിക്കുക. സ്കാനറിലൂടെ കടന്നുപോകുക, സാധനങ്ങൾ പരിശോധന വിധേയമാക്കുക എന്നതെല്ലാം വളരെ അത്യാവശ്യമാണ്. അതിനായി സ്വയം നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കേണ്ടതാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ പരിശോധിക്കുക എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുക. ഒരു പ്രാവശ്യം പരിശോധിച്ചാൽ അത് മതി എന്ന് കരുതരുത്. ചിലപ്പോൾ ചെക്കിങ്ങിന് ശേഷം പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യണം. എത്ര പ്രാവശ്യം നിങ്ങൾ പുറത്തേക്ക് പോയാലും വീണ്ടും അകത്തേക്ക് വരുമ്പോൾ ചെക്കിംഗ് ചെയ്യേണ്ടതാണ്. പരിശോധിക്കുന്നവർ അറിയുന്നവരാണെങ്കിലും അവരെയും പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ജൽസയിൽ പങ്കെടുക്കുന്ന ആരും ഇത് കാരണം വെറുപ്പ് പ്രകടിപ്പിക്കരുത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഭാഗത്ത് സ്കാനറിൽ ഡ്യൂട്ടി ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് തന്നെയായാലും ചെക്ക് ചെയ്യണം. എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് തന്നെ പരിശോധന എത്ര പെട്ടെന്ന് തീർക്കാൻ സാധിക്കുമോ അത് നടത്തുക. ജനങ്ങൾ കൂടുതൽ പ്രയാസം ഇല്ലാതിരിക്കാനും ജൽസ കൃത്യസമയത്ത് തുടങ്ങാനും ഇത് ഉപകരിക്കുന്നതാണ്. കൃത്യസമയത്ത് പന്തലിൽ അവർക്ക് പ്രവേശിക്കാനും സാധിക്കുന്നതാണ്. സെക്യൂരിറ്റിയിലുള്ളവർക്ക് നേരത്തെ തന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എവിടെയെല്ലാം വേലികെട്ടി അടച്ചിട്ടുണ്ടോ അത് മാത്രം മതിയാകുന്നതല്ല, ആ വേലിയുള്ള സ്ഥലങ്ങളിലും ഡ്യൂട്ടി നൽകേണ്ടതാണ്. തന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ഡ്യൂട്ടി നൽകുക. എവിടെ ആരെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനെ നിസ്സാരമായി കാണരുത്. വിദ്രോഹികൾ എപ്പോഴും എന്തും ചെയ്യുന്നതാണ് അവർ. അതുകൊണ്ട് ഡ്യൂട്ടിക്കാർ മാത്രമല്ല ജൽസയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചുറ്റുപാടും ഒരു കണ്ണുവെക്കുക. ഈ ദിനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ദുആയിൽ കഴിച്ചുകൂട്ടുക. അവരവരുടെ കഴിവനുസരിച്ച് സദക്കുകളും നൽകുക. സ്കാനറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം അകത്ത് പ്രവേശിക്കാൻ കൂടുതൽ കവാടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്കും പ്രയാസമില്ലാതിരിക്കാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. രോഗികൾക്കും കുട്ടികളുള്ളവർക്കും കൂടുതൽ സൌകര്യം ഏർപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പല തടസ്സങ്ങളും മുമ്പിൽ വരാറുണ്ട്. അതിൽ അക്ഷമരാകരുത്. പ്രസംഗം നടക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ മുദ്രാവാക്യങ്ങൾ മുഴക്കാറുണ്ട്. ചിലർക്ക് മുദ്രാവാക്യം വിളിക്കുന്ന പ്രത്യേക ശീലമുള്ളവരാണ്. മുദ്രാവാക്യം വിളിക്കുവാൻ ഇവിടെ കേന്ദ്രീയ ഒരു സംവിധാനമുണ്ട്. അവരാണത് വിളിക്കേണ്ടത്. അവരുടെ ഡ്യൂട്ടിയാണത്. അവർക്ക് വിട്ടുകൊടുക്കുക. എന്നാൽ മുദ്രാവാക്യം മുഴക്കപ്പെട്ടു കഴിഞ്ഞാൽ ആവേശത്തോടെ അതിന് മറുപടി പറയേണ്ടതാണ്. പിന്നെ ശബ്ദം തന്നെ പുറത്ത് വരാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാ പ്രസംഗങ്ങളും ജൽസായി ഇരുന്ന് കേൾക്കുക. പരിപാടികൾ നടക്കുമ്പോൾ പുറത്തു പോവുക, അങ്ങുമിങ്ങും അലയുക. പറയുക എന്നതെല്ലാം ശരിയല്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊരു ഉദ്ദേശത്തിനായാണ് വന്നത് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. എല്ലാ പ്രസംഗത്തിലും തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ പല കാര്യങ്ങളും ഉണ്ടാകും, അത് നിങ്ങൾക്ക് പുതുമയുള്ളതായിരിക്കും. വൃത്തിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വേസ്റ്റ് അങ്ങുമിങ്ങും എറിയരുത്. കടലാസോ ഡിസ്പോസിബിൾ ഗ്ലാസോ പ്ലേറ്റോ കണ്ടാൽ ഉടനെ ഡസ്റ്റ് ബിന്നിൽ അത് ഇടുക. ബാത്റൂം വൃത്തിയാക്കി വെക്കണം. പ്രത്യേക ശ്രദ്ധ ഇതിലുണ്ടായിരിക്കണം. ഡ്യൂട്ടിയിലുള്ളവർ വൃത്തിയാക്കാറുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വകുപ്പിൽ ഡ്യൂട്ടി നൽകുന്ന സ്ത്രീകളും പുരുഷന്മാരും നിസ്വാർത്ഥ സേവനമാണ് ചെയ്യുന്നത്. അതിഥികളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. ബാത്റൂം കക്കൂസ് എന്നിവ വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ചെളിയുള്ള കാലുമായി അകത്ത് കയറുമ്പോൾ അവിടെ വൃത്തിയാക്കി വെക്കുക. മഴ നിന്നിട്ടുണ്ട്, പക്ഷേ എപ്പോഴാണ് പെയ്യുക എന്നറിയില്ല. മണ്ണ് ഇളകിയത് കാരണം കാലിൽ മണ്ണുണ്ടാകും. അതുകൊണ്ട് വൃത്തിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാത്റൂം വൃത്തിയാക്കി വെക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പന്തലിൽ പ്രവേശിച്ചു കഴിഞ്ഞാലുള്ളതാണ്. ആദ്യം വരുന്നവർ ഒരു തടസ്സവുമില്ലെങ്കിൽ അവർ മുമ്പോട്ട് വന്നിരിക്കുക. ഇത് കാരണം ശേഷം വരുന്നവർക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ പിന്നീട് വരുന്നവർ എവിടെയാണോ സ്ഥലം ലഭിക്കുന്നത് അവിടെ ഇരിക്കുക. മറ്റുള്ളവരെ ചാടിക്കടന്നുകൊണ്ട് പോകരുത്. ഒരിക്കലും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിൽ മറ്റുള്ളവരെ ചാടിക്കടന്നുകൊണ്ട് ഒരാൾ വന്നപ്പോൾ ഉസുർ ദേഷ്യപ്പെടുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയും ചെയ്തു. എന്നിട്ട് ഖലീഫ അവ്വലിനോട് പറഞ്ഞു ഇവരെ ഉപദേശിക്കുകയെന്നും. തുടർന്ന് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ശക്തമായ ഭാഷയിലാണ് ഉപദേശിച്ചത്. അതുകൊണ്ട് ആർക്കെവിടെയാണോ സ്ഥലം ലഭിച്ചത് അവിടെ ഇരിക്കുക. ആദ്യം വരുന്നവർ മുമ്പിലിരിക്കുക, ശേഷം വരുന്നവർ സ്ഥലം കിട്ടുന്നതനുസരിച്ചിരിക്കുക. ഇനിയും ആളുകൾ വരാനുണ്ടെന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഒരു സ്ഥലവും കാലിയാക്കി വെക്കരുത്. അവർക്ക് സ്ഥലം നൽകണം. വരുന്നതനുസരിച്ച് സ്ഥലം പൂർത്തിയാക്കിക്കൊണ്ട് പോവുക. വീണ്ടും ഞാൻ അവസാനമായി ഈ ദിനങ്ങളിൽ ഈ അന്തരീക്ഷത്തെ ദ്വാ കൊണ്ട് പരിപ്ലിതമാക്കി വെക്കാൻ ഉണർത്തുകയാണ്. നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.